السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهماني رايا سهودرين علي سهودري ماري. الله سبحانه وتعالى يلا مؤمنين غلوري ميلم نربند ما كي كاري مانو توكل الند. الله سبحانه وتعالى برميل بيك غاي الند. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ മാത്രം നിങ്ങൾ ഭരമേൽപ്പിക്കുക. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَمَنْ يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ. ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവന് അല്ലാഹു മതിയായവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കുന്നവനായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وتوكل على الحي الذي لا يموت. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അൽഹയ്യായ ഒരിക്കലും മരിക്കാത്ത അല്ലാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. അപ്പോൾ മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ ഭരമേൽപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും മേൽ നിർബന്ധമായ കാര്യമാണ്. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ തവക്കുലിനെ വ്യത്യസ്ത വാക്കുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവരിൽ ചിലർ പറഞ്ഞു, അത്തവക്കുലു ഹുവ സിദ്ഖു ഇഅ്തിമാദിൽ ഖൽബ് ഫീ ജൽബിൽ മസാലിഹി വ ദഫ്ഇൽ മദാർ മഅ ബദ്ലിൽ അസ്ബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ സത്യസന്ധമായി ഹൃദയം കൊണ്ട് കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയും നന്മകൾ നേടുന്നതിലും തിന്മകൾ തടുത്തുവെക്കുന്നതിലുമെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ കാര്യങ്ങൾ പരിപൂർണമായി ഏൽപ്പിക്കുകയും അതോടൊപ്പം താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യലുമാണ് തവക്കുൽ. രണ്ട് കാര്യം ഇവിടെ പറഞ്ഞു. ഒന്ന്, നന്മകൾ നേടിയെടുക്കുന്നതിൽ തിന്മകൾ തടയുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ സത്യസന്ധമായ ഹൃദയത്തോടുകൂടി കാര്യങ്ങൾ ഏൽപ്പിക്കണം. തന്റെ ആവശ്യങ്ങൾ തന്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവൻ ഏൽപ്പിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മഅ ബദ്ലിൽ അസ്ബാബ്. എന്താണോ അവൻ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു നന്മ നേടിയെടുക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്, അവൻ സന്താനങ്ങളെ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനുള്ള വഴി, അതിനുള്ള അല്ലാഹു നിശ്ചയിച്ച കാരണങ്ങളിലേക്ക് അവൻ പ്രവേശിക്കണം. സന്താനങ്ങളെ നേടണമെങ്കിൽ അല്ലാഹു നിശ്ചയിച്ച വഴി അതിന് കല്യാണം കഴിക്കുക എന്നതാണ്. സമ്പത്ത് വർദ്ധിക്കണം എങ്കിൽ കച്ചവടം ചെയ്യണം. ഹിദായത്ത് ലഭിക്കണം എങ്കിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ എന്തൊരു ലക്ഷ്യം നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അവൻ പ്രാവർത്തികമാക്കണം. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ ഹൃദയമേൽപ്പിക്കുകയും വേണം. അതുകൊണ്ട് രണ്ട് അവയവങ്ങളുടെ പ്രവർത്തനമാണ് തവക്കുൽ. ഒന്ന് ഹൃദയം, അത് അള്ളാഹുവിലേൽപ്പിക്കണം. രണ്ട് ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച കാരണങ്ങൾ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ചലിപ്പിക്കണം. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല തവക്കുലിനെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്തവക്കുലു ഹുവ സുകൂനും ബിൽ ഇത്തിറാബ് വത്തിറാബും ബില സുകൂൻ. തവക്കുൽ എന്ന് പറഞ്ഞാൽ ചലനമാണ്, അതോടൊപ്പം ചലിക്കാതിരിക്കലുമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തവക്കുൽ എന്ന് പറഞ്ഞാൽ ചലിക്കലും അതോടൊപ്പം ചലിക്കാതിരിക്കലും. എന്താണ് ഇതിന്റെ അർത്ഥം? ചലിക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അവയവങ്ങളൊക്കെ ചലിക്കണം. എന്താണോ നീ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നീ നന്നായി പ്രവർത്തിക്കണം. അതോടൊപ്പം വസുക്കൂനും ബിലത്തറാബ്, നിന്റെ ഹൃദയം ചലിക്കാൻ പാടില്ല. ഹൃദയം സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി അടങ്ങിയിരിക്കണം. അത് അള്ളാഹുവിലേൽപ്പിച്ചിരിക്കണം. അവന്റെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും അടക്കവും ഒതുക്കവും ഉണ്ടായിരിക്കണം. ഹൃദയം സ്വസ്ഥമാണ്, പക്ഷേ അവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് തവക്കുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, നമ്മൾ ഇനിയുള്ള അധ്യായത്തിൽ പഠിക്കുന്നത് കാരണങ്ങൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നന്മ നേടിയെടുക്കാൻ ഒരു കാരണം അത് പ്രാവർത്തികമാക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഈ അധ്യായം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അറിവില്ലാതെ പല ആളുകളും പല പിഴവുകളിലും വഴികേടുകളിലും ചാടിപ്പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ എന്ത് കാര്യങ്ങൾ നേടിയെടുക്കാനും ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. രോഗം വന്നാൽ അത് മാറണമെങ്കിൽ ചികിത്സിക്കണം. ആരോഗ്യം വേണമെങ്കിൽ ആരോഗ്യത്തിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കൾ ഉണ്ടാകണമെങ്കിൽ കല്യാണം കഴിക്കണം. സമ്പത്ത് വർദ്ധിക്കണമെങ്കിൽ ജോലി ചെയ്യണം. എവിടേക്കെങ്കിലും നമ്മൾ ഏതെങ്കിലും ദൂരപ്രദേശത്തേക്ക് എത്തണമെങ്കിൽ യാത്ര ചെയ്യണം, നടക്കണം, വാഹനത്തിൽ കയറണം. ഇതൊക്കെ കാരണങ്ങളാണ്. അസ്സലാമു റഹ്മത്തുള്ള. ഉപജീവനം ഉണ്ടാകണമെങ്കിൽ, ഭക്ഷണം ലഭിക്കണമെങ്കിൽ കൃഷി ചെയ്യണം. വെറുതെ ഭക്ഷണം ഉണ്ടാവില്ല, കൃഷി ചെയ്യണം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ പ്രാവർത്തികമാക്കുക എന്നത് അള്ളാഹു തവക്കുലിന്റെ ഭാഗമായി നിശ്ചയിച്ചതാണ്. തവക്കുൽ ചെയ്യുക എന്നതിൽ പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച കാരണങ്ങൾ പ്രാവർത്തികമാക്കൽ. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഭക്ഷണം എന്റെ അടുക്കലേക്ക് വരട്ടെ എന്ന് ഒരാൾ പറയാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു സംഭവമുണ്ടായി. എന്താണത്? ഒരു പുരുഷൻ പോലും സ്പർശിക്കാതെ അവർക്ക് ഒരു കുഞ്ഞുണ്ടായി. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് കുഞ്ഞുണ്ടായപ്പോൾ, അവർ ഗർഭിണിയായപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് ദൂരേക്ക് മാറി നിന്നു, ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് മാറി നിന്നു. അവരുടെ പ്രസവത്തിന്റെ സമയമായി. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രസവം എളുപ്പമാക്കി കൊടുത്തു. അങ്ങനെ അവർ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഒന്നല്ലെങ്കിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് ബോധനം നൽകുകയാണ്, وهزي اليك بجذع النخلة تساقط عليك رطبا هنيا جنيا. ഓ മറിയമേ, ഇതാ നിന്റെ അരികിൽ ഒരു ഈന്തപ്പന മരമുണ്ട്. وهزي اليك, ആ ഈന്തപ്പന മരം നിന്റെ അടുക്കലേക്ക് പിടിച്ചു കുലുക്കുക. تساقط عليك رطبا جنيا, അങ്ങനെ നീ പിടിച്ചു കുലുക്കിയാൽ അതിന്റെ മുകളിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ നിന്റെ അടുക്കലേക്ക് താഴെ വീഴും, നീ അത് എടുത്തു കഴിച്ചോളൂ. ഗർഭിണിയായിരിക്കുന്ന, പ്രസവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ ഈന്തപ്പന മരത്തിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ അള്ളാഹുവിന് കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനൊരു കാരണം നിശ്ചയിക്കുകയാണ്. നീ നിന്റെ അടുക്കലേക്ക് ആ ഈന്തപ്പന മരം പിടിച്ച്
വലിച്ചടുപ്പിക്കുക. നോക്കൂ നിങ്ങൾ, ആ സന്ദർഭത്തിൽ വരെ അള്ളാഹു സുബ്ഹാനഹു വതആല കാരണങ്ങൾ പ്രാവർത്തികമാക്കാൻ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, രോഗം കഠിനമായി അദ്ദേഹത്തിന്, അദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് ജനങ്ങളെല്ലാം അകന്നുപോയി, അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു കൂട്ടുകാരും മാത്രമാണ് അയ്യൂബ് നബിയുടെ അരികിൽ വരാറുണ്ടായിരുന്നത്. ശരീരത്തിൽ ആകെ രോഗമാണ്, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, നാട്ടുകാരെല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വതആലയെ നിരന്തരമായി വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഉർകുൽ ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. അല്ലയോ അയ്യൂബ്, ഉർകുൽ ബിരിജ്ലിക, നിന്റെ കാലുകൊണ്ട് നീ താഴെ ചവിട്ടുക, അപ്പോൾ അവിടെ നിന്ന് ഒരു വെള്ളം പുറത്തേക്ക് വരും. അത് നിനക്ക് കുളിക്കാനുള്ളതാണ്, കുടിക്കാനുള്ളതാണ്, തണുത്ത വെള്ളമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചവിട്ടിയിട്ടില്ലെങ്കിലും വെള്ളം അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല കാരണങ്ങൾ പ്രാവർത്തികമാക്കാൻ അയ്യൂബ് നബിയോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം, കാരണങ്ങൾ പ്രാവർത്തികമാക്കുക എന്നത് തവക്കുലിൽപ്പെട്ടതാണ്. ചില ആളുകൾ, പിഴച്ച വിശ്വാസങ്ങളുള്ള ആളുകൾ, അവർ പറയും, ഞാൻ തവക്കുൽ ചെയ്തിരിക്കാൻ, ഞാനൊന്നും പ്രവർത്തിക്കൂല, ഉപജീവനം എന്റെ റിസ്ക് അത് അള്ളാഹുവാണ് നൽകുന്നത്, ഞാൻ ഇനി കച്ചവടം ചെയ്യില്ല. ചില ആളുകൾക്ക് ദീന് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ കച്ചവടമൊക്കെ നിർത്തിവെച്ചു, ഞാൻ അള്ളാഹിൽ തവക്കുൽ ചെയ്യാം എന്ന് പറഞ്ഞ് പിന്നെ അവൻ കച്ചവടം ഉപേക്ഷിച്ചു പോകുന്നത് കാണാം. അങ്ങനെ അവൻ ദുനിയാവിന്റെ മാർഗങ്ങളൊക്കെ മാറ്റിവെക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമഅയിൽ നമ്മളോട് പറഞ്ഞില്ലേ, അല്ലെ, നിങ്ങൾ നിസ്കാരം അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫൻതഷിറു, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, അല്ലാഹുവിന്റെ ഉപജീവനം നിങ്ങൾ തേടിക്കൊള്ളുക. അല്ലാഹ് കൽപ്പിക്കാൻ സുബ്ഹാനഹു വതആല. ചില ആളുകൾ കാരണങ്ങളൊന്നും പ്രാവർത്തികമാക്കുകയില്ല. ഒരിക്കൽ മദീനയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മസ്ജിദിലേക്ക് വന്നപ്പോൾ കുറച്ചാളുകൾ വന്നിരിക്കുന്നു. യമനിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. വസ്ത്രമെല്ലാം ആകെ കീറിപ്പറഞ്ഞിരിക്കുന്നു. കയ്യിൽ ഭക്ഷണമൊന്നുമില്ല. ആളുകൾ എന്തെങ്കിലും കൊടുത്താൽ അത് തിന്ന് ജീവിക്കുകയാണ്. മസ്ജിദിൽ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ് അവർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അൻതും, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, നഹ്നുൽ മുതവക്കിലൂൻ, ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു വന്നിരിക്കുന്ന കുറച്ചാളുകളാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലാ ബൽ അൻതും മുതഅക്കിലൂൻ, നിങ്ങൾ തവക്കുലുള്ള ആൾക്കാരല്ല, നിങ്ങൾ ശാപ്പാടടിക്കുന്ന ആളുകളാണ്, തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന ആളുകളാണ്, പണിയൊന്നും എടുക്കാതെ തിന്നു മുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ, തവക്കുലിന്റെ ആൾക്കാരല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കഅബയിലേക്ക്, അള്ളാഹുവിന്റെ ഹറമിലേക്ക് യാത്ര ചെയ്യുന്ന, ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്ന ആളുകളോട് പറയുകയാണ്, വതസവ്വദു, നിങ്ങൾ യാത്രക്ക് വേണ്ട വിഭവങ്ങൾ കരുതണം, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ കരുതുന്ന വിഭവങ്ങളിൽ ഏറ്റവും നല്ലത് തഖ്വയാണ്. അപ്പോൾ ചില ആളുകൾ കാരണങ്ങൾ തീർത്തും ഉപേക്ഷിക്കുന്നത്, ഞാൻ തവക്കുലുള്ള ആളാണ്, ഞാനൊന്നും പ്രവർത്തിക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾ കുറച്ചു കാലഘട്ടം മുൻപ് വരെ വ്യാപകമായിരുന്നു. വീടിന്റെ മുന്നിൽ ഇങ്ങനെ വരും, ഞാൻ വലിയാണ്, ഞാൻ സൂഫിയാണ്, എന്തെങ്കിലും തരണം, എനിക്ക് തിന്നാൻ വേണം എന്ന് പറഞ്ഞ് വീടുകൾ ചുറ്റും നടക്കുന്ന ആളുകളെ കാണാം, യാചിച്ചു ജീവിക്കുന്ന ആൾ. അങ്ങനെ പണ്ട് ആളുകൾ ഉണ്ടായിരുന്നു, ജാറത്തിൽ കഴിയുന്ന, മക്ബറയിൽ കഴിയുന്ന, അവർ തവക്കുലിന്റെ ആളുകളാണ് എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ചില ആളുകൾ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലഘട്ടങ്ങളിൽ അവർ തവക്കുലിന്റെ പേരിൽ രോഗം ചികിത്സിക്കാൻ പോവുകയില്ല, അത് തവക്കുലാണ് എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു രോഗവും ഇറക്കിയിട്ടില്ല, അതിനുള്ള മരുന്ന് ഇറക്കിയിട്ടല്ലാതെ. അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹില, അത് മനസ്സിലാക്കിയവൻ, അവനത് മനസ്സിലാക്കാൻ സാധിച്ചു, അൽഹംദുലില്ലാ. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയവൻ, അവന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ അറിവ് തൽക്കാലത്തേക്ക് മറച്ചു വെച്ചു കൊടുത്തു. ചില ആളുകൾ പറയും മരുന്നില്ലാത്ത രോഗം, അങ്ങനെ ഒരു രോഗമില്ല. എല്ലാ രോഗത്തിനും അള്ളാഹു മരുന്നിറക്കിയിട്ടുണ്ട്. ക്യാൻസർ മരുന്നില്ലാത്ത രോഗമല്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെ ചിലപ്പോൾ ചില ആളുകളുടെ അടുക്കൽ മരുന്നുണ്ടായിരിക്കും, മറ്റു ചിലരുടെ അടുക്കൽ മരുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അലിമഹൂമൻ അലിമ, അറിഞ്ഞവർ അറിഞ്ഞു, വജഹിലഹൂമൻ ജഹില, അറിയാതെ പോയവർ അവർക്ക് അറിയാതെ പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, കാരണങ്ങൾ സ്വീകരിക്കണം. പക്ഷേ കാരണങ്ങൾ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ അധ്യായം ഇനി വരുന്ന അധ്യായങ്ങൾക്കുള്ള ഒരു അടിസ്ഥാനം പോലെയാണ്. ഈ അധ്യായം പ്രധാനപ്പെട്ട, ഇനി വരുന്ന പല അധ്യായങ്ങളുടെയും അടിസ്ഥാനം ഈ പഠിക്കുന്ന അധ്യായമാണ്. ഒന്നാമത് ആ അധ്യായത്തിൽ പറയുന്നു ഇത്തിഹാദുൽ അസ്ബാബ്, കാരണങ്ങൾ. അസ്ബാബ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ എന്നാണ്. ഇത്തിഹാദുൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ സ്വീകരിക്കൽ എന്നാണ് അതിന്റെ അർത്ഥം. ഇത്തിഹാദുൽ അസ്ബാബ് ലാ യസ്ബുതു സബബുൻ ഇല്ലാ ബി അഹദി അംറൈൻ. ലാ യസ്ബുതു സബബ്, ഒരു കാര്യവും കാരണമായി സ്ഥിരപ്പെടുകയില്ല. ലാ യസ്ബുതു, സ്ഥിരപ്പെടുകയില്ല. സബബുൻ, ഒരു കാരണവും. ഇല്ലാ ബി അഹദി അംറൈൻ, രണ്ടാൽ ഒരു കാര്യത്താലല്ലാതെ. ഇനി പറയാൻ പോകുന്ന രണ്ടിലൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു കാരണമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് നന്നായി പഠിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ പല ജാതി വഴികൾ, അവിടെ അത് കേട്ടാൽ അത് ചെയ്യും, ഇവിടെ ഇത് കേട്ടാൽ അത് ചെയ്യും, അങ്ങനെ ഒരാൾ പറഞ്ഞ് അതൊന്ന് ചെയ്തു നോക്കും. അങ്ങനെ എല്ലാം കാരണമായി സ്വീകരിക്കാൻ പറ്റില്ല. ഒരു കാര്യം കാരണമായി സ്വീകരിക്കണമെങ്കിൽ, നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമായി സ്വീകരിക്കണമെങ്കിൽ രണ്ടാലൊരു കാര്യം ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം സുബൂതുഹു സബബൻ ശർഅൻ ബി നുസൂസിൽ കിതാബി വസ്സുന്ന. സുബൂതുഹു, അത് സ്ഥിരപ്പെടണം. ശർഅൻ, അള്ളാഹുവിന്റെ ദീനിൽ സ്ഥിരപ്പെടണം. ബി നുസൂസിൽ കിതാബി വസ്സുന്ന, അള്ളാഹുവിന്റെ കിതാബിലോ റസൂലുള്ളാന്റെ ഹദീസിലോ അത് ഒരു കാരണമാണ് എന്ന് സ്ഥിരപ്പെടണം. ഖുർആനിലോ ഹദീസിലോ ഒരു കാര്യം കാരണമാണ് എന്ന് സ്ഥിരപ്പെട്ടു വരണം. ഉദാഹരണത്തിന്, തേന് അത് രോഗത്തിന് ശിഫാ ആണ് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് നമുക്കത് മനസ്സിലായത്? അല്ലാഹു സുബ്ഹാനഹു വതആല തേനിനെ കുറിച്ച്, തേനീച്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. തേനീച്ചയുടെ വയറിൽ നിന്ന്, അതിന്റെ വയറുകളിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള ഒരുതരം പാനീയം, അതായത് തേന്, അത് പുറത്തു വരുന്നു. തേന് ചുവപ്പ് നിറത്തിലുണ്ട്, കാപ്പി നിറത്തിലുണ്ട്, മഞ്ഞ നിറത്തിലുണ്ട്, പല നിറത്തിലുണ്ട്. അല്ലാഹു പറയാൻ തേനീച്ചയുടെ വയറിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളിൽ അതാ തേന് പുറത്തു വരുന്നു. ഫീഹി ശിഫാ ഉല്ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. അപ്പോൾ തേൻ അത് രോഗത്തിന് ചികിത്സയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. തേൻ വലിയ ശിഫാ ആണ്, പല രോഗങ്ങൾക്കുമുള്ള ശിഫാ ആണ്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നു. അയാൾ പറഞ്ഞു യാ റസൂലല്ലാഹ് ഇന്ന അഖി ഖദ് ഇസ്തത്ലഖ ബത്നു. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ സഹോദരൻ, അയാൾക്ക് വയറ്റുന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു അവന് നീ കൊണ്ടുപോയി കുറച്ച് തേന് കുടിപ്പിക്കുക. അയാളുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നു, റസൂലെ എന്റെ സഹോദരൻ അവന്റെ വയറ്റിന്ന് പോക്ക് അവസാനിച്ചിട്ടില്ല. റസൂലുള്ള പറഞ്ഞു അവന് നീ തേന് കൊടുക്കുക. മൂന്നാമത്തെ തവണ അയാൾ വന്നപ്പോൾ അയാളുടെ മുഖത്ത് ഒരു അനിഷ്ടം. റസൂലുള്ള വീണ്ടും തേൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് ഒരു അനിഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറഞ്ഞു യാ റസൂലല്ലാഹ് അഅതൈതുഹു, ഞാൻ അദ്ദേഹത്തിന് തേൻ ധാരാളമായി കൊടുത്തു. വലാ യസീദു ഇല്ലാ ഇസ്തിത്ലാഖ, കൊടുക്കുന്നതിനനുസരിച്ച് വയറ്റു നോക്ക് കൂടാന്നല്ലാതെ കുറയുന്നില്ല. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ദേഷ്യം പിടിച്ചു. അയാളുടെ സംസാരത്തിൽ ഇതിലെന്തോ ഒരു, ഇതുകൊണ്ടൊരു ഉപകാരം കിട്ടില്ല എന്ന സൂചനയുള്ളതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സദഖല്ലാഹു വകദബ ബത്നു അഖീക, അള്ള പറഞ്ഞത് സത്യമാണ്, നിന്റെ സഹോദരന്റെ വയറാണ് കളവ് പറയുന്നത്. തേൻ കൊടുക്കാൻ പറഞ്ഞു, വീണ്ടും തേൻ കൊടുക്കാൻ പറഞ്ഞു. അവൻ കൊണ്ടുപോയി കുറച്ചുകൂടി തേൻ കൊടുത്തു. അപ്പോൾ അവന്റെ വയറ്റിൽ നിന്നൊക്കെ അവസാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ തേന്, ചില ആളുകൾ തേന് കൊടുക്കും, ചില രോഗത്തിന് 100 മില്ലി തേന് കൊടുത്താൽ മതി, ചിലതിനോ 100 മില്ലി കൊടുത്താൽ പോരെ, ഓരോ ദിവസവും 10 മില്ലി വീതം ഒരു 5-6 ദിവസം കൊടുക്കേണ്ടി വരും. ഓരോ രോഗത്തിനും ഓരോ രൂപത്തിലാണത് കൊടുക്കേണ്ടത്, അത് മനസ്സിലാക്കണം. അല്ലാതെ ആളുകൾ എന്തെങ്കിലും രോഗം ഉണ്ടാവും, ഒരു തേന് കൊടുത്തോക്കെ അത് മാറുന്നില്ലല്ലോ, അപ്പൊ എന്തോ ഖുർആനിൽ പറഞ്ഞു എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുകയല്ല. നിന്റെ ആ കൊടുക്കൽ അത് ശരിയായ രൂപത്തിലാണ് എങ്കിൽ അത് ഫലിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെ കരിഞ്ജീരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ഹബ്ബത്തി സൗദായി ശിഫാഉ മിൻ കുല്ലി ദാഇ ഇല്ലാ സാം. കരിഞ്ജീരകത്തിൽ എല്ലാ രോഗത്തിനുമുള്ള മരുന്നുണ്ട്, മരണത്തിനൊഴികെ. അപ്പോൾ എന്തു രോഗം വന്നാലും കുറച്ച് കരിഞ്ജീരകം എടുത്ത് തിന്നാന്നാണോ? അല്ല, ഓരോ രോഗത്തിനും കരിഞ്ജീരകം ഉപയോഗപ്പെടുത്തേണ്ട വ്യത്യസ്ത രൂപങ്ങളിലാണ്. ആ ഹദീസിന്റെ ബാക്കിയിൽ തന്നെ കാണാം, സഹാബികളിൽ ചിലർ ഈ ഹദീസ് പറഞ്ഞത് ഒരു താബിഈയായ ഒരാളുടെ വീട്ടിൽ സന്ദർശിക്കാൻ പോയപ്പോ അയാൾക്ക് തലവേദനിച്ച് ആകെ ജലദോഷം പിടിച്ചിരിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കരിഞ്ജീരകം എടുത്ത് അതിങ്ങനെ കയ്യിൽ പിടിച്ച് അമർത്തി ഞെരുക്കിയതിനു ശേഷം അത് മണക്കാൻ പറഞ്ഞു. കണ്ട, അയാൾക്ക് കൊടുക്കേണ്ട രൂപം അത് അങ്ങനെയാണ്. എല്ലാവരും കരിഞ്ജീരകം ജലദോഷമാണ് തിന്ന, തലവേദനയാണ് തിന്ന, അങ്ങനെ എല്ലാത്തിനും കരിഞ്ജീരകം തിന്നതുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ കരിഞ്ജീരകം ഒറ്റക്ക് കഴിച്ചാലായിരിക്കും അതിൽ ഷിഫ ഉണ്ടാവുക. ചിലപ്പോൾ കരിഞ്ജീരകം വേറെന്തെങ്കിലും കൂട്ടണം, തേനേറ്റ് കൂട്ടിയിട്ട് കഴിക്കേണ്ടി വരും. ഓരോ രോഗത്തിനും ഓരോ തരത്തിലായിരിക്കും. ചില ആളുകൾ ഈ ഹദീസുകൾ തെറ്റായി മനസ്സിലാക്കാറുണ്ട്. അവരെന്ത് രോഗം വന്നാലും കരിഞ്ജീരകം വായക്കെടുത്ത് തിന്നും, അങ്ങനെയല്ല. അതിന് ഓരോ രോഗത്തിനും ഓരോ വഴികൾ ഉണ്ടായിരിക്കും, അത് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗിക്കുകയും അവന്റെ അടുക്കൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ എല്ലാ രോഗത്തിനും, മരണമൊഴികെ എന്ത് രോഗമാകട്ടെ, ക്യാൻസർ ആകട്ടെ, എന്താകട്ടെ, അതിനെല്ലാം കരിഞ്ജീരകത്തിൽ മരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാഉ ജംജം ലിമാ ശുരിബല, ജംജം വെള്ളം അത് എന്തിനാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാരണമാണ് എന്ന്, രോഗം മാറാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഉള്ള കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസിലോ അതല്ലെങ്കിൽ അതിനു മുൻപ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലോ പറഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ ഖുർആനിലോ ഹദീസിലോ വരാത്ത ഒരു കാര്യം കാരണമായി ഒരാൾ പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങളിൽ സ്വീകരിക്കാൻ പാടില്ല. രോഗം വന്നു, ഒരാൾ ഒരു തങ്ങളാണ് അല്ലെങ്കിൽ വലിയ ഔലിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്, അയാൾ ആ രോഗമാണല്ലേ, എന്താണ് അയാൾ പറഞ്ഞത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഒച്ചകൾ അയാൾ ഉണ്ടാക്കി എന്നതല്ലാതെ അയാൾ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. അത്തരം ചികിത്സകൾ ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് കാണാം, ഒരു ചികിത്സാ രീതിയുണ്ട്, എന്താണ് ചികിത്സയുടെ രൂപം? ആ അതിങ്ങനെ അയാൾ ഫോണിൽ ഇങ്ങനെ വിളിക്കും, നമ്മൾ ഫോൺ ഇങ്ങനെ എടുത്തിരിക്കണം, അവിടുന്ന് എന്തൊക്കെ ഒച്ച കേൾക്കും, കുറച്ച് കഴിഞ്ഞാൽ രോഗം മാറും. ഇങ്ങനെ ഇസ്ലാമികമായി സ്ഥിരപ്പെടാത്ത രൂപങ്ങൾ ചികിത്സയുടെ വഴികൾ, പ്രത്യേകിച്ച് ചികിത്സയിലാണ് കാര്യമായി ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഉണ്ടാകാറുള്ളത്, അത്തരം വഴികൾ സ്വീകരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായ ഒരു കാരണം പുറത്തേക്ക് കാണാത്ത, വ്യക്തമായ ഒരു കാരണം മനസ്സിലാകാത്ത വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിൽ തെളിവ് സ്ഥിരപ്പെടാതെ അത്തരം വഴികളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അത്ഭുതകരം എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്ന, വിസ്മയകരം എന്നൊക്കെ ആളുകൾ പറയുന്ന അത്തരം കാര്യങ്ങൾ മതത്തിന്റെ തെളിവില്ലാതെ കാരണമായി സ്വീകരിക്കാൻ പാടില്ല. ചില ആളുകൾക്കാണ് ചില ചികിത്സാരീതികൾ, പലരും പല രാജ്യ ചികിത്സാരീതികൾ കൊണ്ടുവരും. ഒരു സാധനം ഇങ്ങനെ കയ്യിൽ എവിടെയെങ്കിലും പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ തലന്റെ മേലെ വെക്കണം, അല്ലെങ്കിൽ മൂക്കിന്റെ മേലെ വെക്കണം, അതിങ്ങനെ പിടിച്ച് കുറെ നേരം ഇരിക്കണം. ഇങ്ങനെ ഒരു അടിസ്ഥാനം, എന്താണ് ഇതിന്റെ കാരണമെന്ന് വ്യക്തമായി നമുക്കൊന്നും മനസ്സിലാകാൻ സാധിക്കാത്ത രൂപത്തിലുള്ള തോന്നലുകൾ ഇത്തരം ചികിത്സാരീതികളോ വഴികളോ സ്വീകരിക്കാൻ പാടില്ല. ഇൻഷാല്ലാ അവസാനത്തിൽ അത് വിശദീകരിക്കാം. ഇത്തരം വഴികൾ സ്വീകരിക്കുന്നത് ചിലപ്പോൾ ഷിർക്കുൻ അസ്ഗറിലേക്ക് എത്തിയേക്കാം. അത് ചിലപ്പോൾ പോയി പോയി വലിയ ശിർക്കിലേക്കും എത്തിയേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചില ആളുകൾ പറയും ഫലമുണ്ടല്ലോ, എന്റെ ഉമ്മാമനെ കാണിച്ചപ്പോ അയാൾക്ക് രോഗം, അവർക്ക് രോഗം മാറി, ഇവർക്ക് രോഗം മാറിയിട്ടുണ്ട്. അയാൾക്ക് ഒരു കാരണം സ്വീകരിക്കുകയും അതുകൊണ്ട് ഫലം ലഭിക്കുകയും ചെയ്താൽ അത് ഇസ്ലാമിൽ അനുവദനീയമാണ് എന്നതിന് അത് തെളിവല്ല. അങ്ങനെ തെളിവായിരുന്നെങ്കിലേ നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ പറയും ഞാൻ ആ ജാറത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അതാ ഉദ്ദനെ രോഗം മാറി. അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി അവന് ആ സമയത്ത് തന്നെ രോഗം മാറ്റിയിട്ടുണ്ടാവും. ഇവൻ വിചാരിക്കും ഞാൻ ജാറത്ത് പോയി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് രോഗം മാറിയത് എന്ന്. അപ്പോൾ രോഗം മാറി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികളിലൂടെ നീ ഉദ്ദേശിച്ച ഫലം ലഭിച്ചു എന്നതുകൊണ്ട് ഒരു കാരണവും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് ഒരു കാരണം സ്വീകരിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ ദീനിൽ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായി സ്ഥിരപ്പെടണം. അതിൽ പെട്ടതാണ് ഇൻഷാല്ലാഹ് ഇനി വിശദീകരിക്കുന്ന പാഠങ്ങളിൽ പെട്ടതാണ് പിന്നെ ഉറുക്ക് കെട്ട്, ഏലസ് കെട്ട്, അർത്ഥമറിയാത്ത വാക്കുകൾ കൊണ്ട് മന്ത്രിക്കുക, ഇതെല്ലാം. അതല്ലെങ്കിൽ ചില ആളുകൾ കാണാം ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ഒരു തകിടിന്റെ ഏടുണ്ടാവും, അതിങ്ങനെ പലജാതി രൂപത്തിൽ കുത്തി വരച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണ് വെച്ചിരിക്കുന്നത്? കച്ചവടം കുറയാതിരിക്കാൻ വേണ്ടിയാണ്. അതെന്താ അവന്റെ തകിട് നോക്കിയിട്ടാണോ ആളുകൾ ഭക്ഷണത്തിന്റെ രുചി മനസ്സിലാക്കുന്നത്? അല്ല, ആ തകിട് അത് എങ്ങനെയോ ഒരു ഫലം ചെയ്യുമെന്ന് അവൻ പ്രതീക്ഷിക്കുകയാണ്. അവന്റെ ബിസിനസ് നന്നാവാൻ അതൊരു കാരണമായി മാറുമെന്ന് അവൻ വിചാരിക്കുകയാണ്. ഇത് ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഹദീസിൽ ഇല്ല. അപ്പോൾ ഇത്തരം കാരണങ്ങൾ ഒരാൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അത് ഷിർക്കുൻ അസ്ഗർ എന്നതിൽ പെടും. ചിലപ്പോൾ അത് ഷിർക്കുൻ അക്ബറിലേക്ക് എത്തിയേക്കാം. അതിന്റെ വിശദീകരണങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ സഹോദരങ്ങളെ, ഒന്നല്ലെങ്കിൽ മതപരമായ ഖുർആനിലോ ഹദീസിലോ അത് സ്ഥിരപ്പെടാൻ ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ വഴി അവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. സുബൂതുഹു സബബൻ ഖദറൻ ബിതജ്രിബത്തിൻ നാസിൽ മഅറൂഫ. അതല്ലെങ്കിൽ അത് ഒരു കാരണമാണ് എന്ന് ജനങ്ങളുടെ തജ്രിബയിൽ നിന്ന്, ജനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന്, പൊതുവെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട രൂപത്തിൽ അതൊരു കാരണമായി സ്ഥിരപ്പെടണം. ഉദാഹരണത്തിന് പനി വന്നാൽ പല ആളുകളും പാരസെറ്റമോൾ എടുത്തു കഴിക്കും. കാരണം എന്താണ്? അത് ഡോക്ടർമാർ അംഗീകരിച്ചതാണ്, അതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾ അംഗീകരിച്ചതാണ്. അത് കഴിച്ചപ്പോൾ പല ആളുകൾക്ക് രോഗം മാറാറുണ്ട്. ജലദോഷം വന്നാൽ പല ആളുകളും ആവി പിടിക്കും. അത് സ്ഥിരപ്പെട്ട ആളുകൾക്ക് അതുകൊണ്ടൊരു ഉപകാരമുണ്ട് എന്നത് പൊതുവെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ഇത്തരം കുറേ വഴികളുണ്ട്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട എന്തെങ്കിലും പണ്ഡിതന്മാർ പ്രത്യേകിച്ച് പറഞ്ഞതായിരിക്കണം. ഉദാഹരണത്തിന് രോഗമോ മറ്റോ ചികിത്സിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാവും, അതല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് എടുക്കുന്നുണ്ടാവും. ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലെന്തെങ്കിലും മരുന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഡയറ്റ് മാറ്റേ, അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. അതല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് എടുക്കുന്നത്, രക്തം പുറത്തേക്ക് എടുക്കുക, ഉദാഹരണത്തിന് ഹിജാമ ചെയ്യാന്നുള്ളത് പോലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിൽ നിന്ന് മാലിന്യം പുറത്തെടുക്കുന്നതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒക്കെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയൊന്നുമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ ആളുകൾക്ക് രോഗം മാറിയിട്ടുണ്ട്, ഫോൺ ഇങ്ങനെ പിടിച്ചാൽ മതി, റിസീവർ പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് രോഗം മാറും എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത്തരം വഴികളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇത്തരം വഴികളിൽ മിക്കതിലും പിശാചിന്റെ സ്വാധീനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു മുഅ്മിൻ അവന്റെ തൗഹീദ് സംരക്ഷിക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധയുള്ളവനായിരിക്കണം. ഫലം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു ഓടി ചെല്ലാൻ പാടില്ല. അങ്ങനെ അതുകൊണ്ടല്ലേ പല ആളുകളും ജാറങ്ങളിലേക്ക് എത്തുന്നത്? ജാറത്തിൽ പോയി പൈസ കൊണ്ടുപോയി കൊടുക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടാണോ? അല്ല, വീട്ടിൽ രോഗങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, അപ്പൊ അടുത്തുള്ള വീട്ടുകാർ പറയും ഇതാ ഇന്ന ജാറത്തിൽ പോയി അവിടെ ഒന്ന് നേർച്ച നേർന്നാൽ രോഗം മാറും, ഞങ്ങൾക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ രോഗം മാറാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി പൈസ ഇടും. ഇങ്ങനെയാണ് ആളുകൾ ഷിർക്കിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഫലമുണ്ടാവുക എന്നതല്ല മുഅ്മിൻ നോക്കുന്നത്, മറിച്ച് ആ ഫലം ഇസ്ലാമികമായ അനുവദനീയമായ മാർഗത്തിലൂടെയാണോ അവൻ അന്വേഷിക്കുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട് കുട്ടി ഉണ്ടാവുക എന്ന്, വിവാഹം കഴിച്ചാലുണ്ടോ വിചരിച്ചാലുണ്ടാകും. ഒന്ന് ഹറാമാണ്, മറ്റൊന്ന് ഹലാലാണ്. ഫലമുണ്ടാകുന്നു എന്നത് മാത്രം നോക്കിയത് കൊണ്ട് കാര്യമില്ല, മറിച്ച് അത് ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടതാണോ എന്ന് പരിശോധിക്കണം. അത് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ടതോ അതല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടതോ ആയ എന്തെങ്കിലും കാര്യമേ ഒരാൾ കാരണമായി സ്വീകരിക്കാൻ പാടുള്ളൂ. അതല്ലാത്ത വഴികൾ അയാൾ കാരണമായി സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ പാഠം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം, ഒരു കാരണം സ്ഥിരപ്പെടണമെങ്കിൽ രണ്ടു വഴികളുണ്ട്. ഒന്നല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ ദീൻ ഖുർആൻ ഹദീസിലൂടെ സ്ഥിരപ്പെടണം, അതല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾക്കിടയിൽ അത് അറിയപ്പെട്ടതായിരിക്കണം. രണ്ടാമത്തെ കാര്യം, സലാസത്തു ഉമൂരിൻ ലാ ബുദ്ദ മിൻ മഅറിഫതിഹ ഫിത്തിഖാദിൽ അസ്ബാബ്. സലാസത്തു ഉമൂർ, മൂന്ന് കാര്യങ്ങൾ, ലാ ബുദ്ദ മിൻ മഅറിഫതിഹ, അവ അറിയുക എന്നത് നിർബന്ധമാണ്. ഫിത്തിഖാദിൽ അസ്ബാബ്, കാരണങ്ങൾ സ്വീകരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണ് സഹോദരങ്ങളെ ആ മൂന്ന് കാര്യങ്ങൾ? അതാണ് പിന്നീട് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അല്ലാ യുസ്ബിത ഇല്ലാ മാ സബതത് സബബിയ്യതുഹു ശർഅൻ ഔ ഖദറാ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ദീനിൽ, അതല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾക്കിടയിൽ സ്ഥിരപ്പെട്ട കാരണങ്ങളല്ലാതെ അവൻ കാരണമായി സ്വീകരിക്കാൻ പാടില്ല. ഇത് നന്നായി ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ അടുത്ത് ഒരു ആള് എന്നെ ദുബായിൽ നിന്ന് വിളിച്ചു. അയാൾ പറഞ്ഞു, സലഫികളാണ് എന്ന് പറയുന്ന കുറെ ആളുകൾ ഒരു ചികിത്സാരീതിയുടെ പിന്നിലാണ്. ആ ചികിത്സാരീതി കേട്ടു നോക്കിയപ്പോഴാകട്ടെ, പ്രത്യേകിച്ചൊരു കാരണം ഇതിന്റെ പിന്നിലില്ല. എന്താണ് ഇതുകൊണ്ട് രോഗം മാറാനുള്ള കാരണമെന്ന് യാതൊരു നിലക്കും വ്യക്തമാവുന്ന ഒരു വഴിയില്ല. ഒരാളെ ഫോൺ വിളിക്കണം, അയാളെ ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രോഗം മാറും. ഇങ്ങനെയുള്ള വഴികളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമുക്ക് വ്യക്തത ഉണ്ടാകണം, ഇതിൽ ഒരു പ്രശ്നമില്ല എന്ന് നമുക്ക് ഉറപ്പാവണം. പ്രത്യേകിച്ച് ദീനിന്റെ കാര്യത്തിൽ, കാരണം ദുനിയാവിലെ ഇത്തരം നേട്ടങ്ങൾ അത് ഇന്ന് ലഭിക്കും, നാളെയോ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ പരലോകമാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ രോഗം മാറി എന്നതിനേക്കാൾ എത്രയോ വലിയ ഒരു കാര്യമാണ് നമുക്ക് കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, അല്ലാ യഅതമിദ അലൽ അസ്ബാബ് ബൽ അലാ മുസബ്ബിബിഹ വഹുവ അല്ലാഹ്. ഇതാണ് രണ്ടാമത്തെ പാഠം. അല്ലാ യഅതമിദ അലൽ അസ്ബാബ്, അവൻ ഒരിക്കലും അവൻ ചെയ്തിരിക്കുന്ന കാരണങ്ങൾ, അവൻ പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിൽ അവൻ ഭരമേൽപ്പിക്കരുത്. ബൽ യഅതമിദു അലാ മുസബ്ബിബിഹ, ഈ കാരണങ്ങളെ നിശ്ചയിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലാണ് അവൻ ഭരമേൽപ്പിക്കേണ്ടത്. ചില ആളുകൾ ഇന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ കഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഴയ കാലഘട്ടങ്ങളിൽ ആളുകൾ രോഗം വന്നാൽ തവക്കുലാണ് എന്ന് പറഞ്ഞ് രോഗം ചികിത്സിക്കുകയില്ല. ഇന്ന് കാലം മാറി വന്ന് നോക്കിയപ്പോൾ രോഗം വന്നാൽ ആളുകൾ ഉടൻ ആശുപത്രിയിലേക്ക് പോകും, അവരുടെ കൈകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയരുന്നില്ല, പ്രാർത്ഥിക്കൂല. കാരണങ്ങളിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. ബിസിനസ് തുടങ്ങാൻ അതിൻ്റെ എല്ലാ വഴികളും ശരിയാക്കി, അവിടെ കട റെഡിയാക്കിയിട്ട് പരസ്യം കൊടുത്തിട്ട് എല്ലാ കാര്യവും ശരിയാക്കിയിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവിനോട് അവൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. എന്ത് കാരണങ്ങൾ സംഭവിച്ചാലും, എന്തെല്ലാം കാരണം നീ എത്ര കൃത്യമായി ചെയ്താലും, അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിട്ടില്ലേ, അത് സംഭവിക്കുകയില്ല, അതിന്റെ ഫലം ലഭിക്കുകയുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അല്ലാഹു പറയുന്നു, വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ അധികാരം അല്ലാഹു സുബ്ഹാനഹു വതആലക്കു മാത്രമാണുള്ളത്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാഥ, വിവാഹം കഴിച്ച ദമ്പതിമാർ അവരിൽ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ സുഖൂർ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആൺമക്കളെ നൽകുന്നു. ഔ യുസവ്വിജുഹും സുഖ്റാനൻ വ ഇനാസ, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് അവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നൽകുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, وَيَجْعَلُ مَنْ يَشَاءُ عَقِيمًا, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാക്കുന്നു. വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷേ വർഷങ്ങളായി, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ എന്തെല്ലാം നീ ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അത് ഉദ്ദേശിച്ച് നിന്നെ പരീക്ഷിക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ നീ ക്ഷമിക്കണം. എല്ലാ ചില ആളുകൾ സുബ്ഹാനല്ലാ, അവർ ആ ഡോക്ടർ അടുത്ത് പോകും, ഈ ഡോക്ടർ അടുത്ത് പോയി മരുന്ന് കഴിക്കും, ഈ മരുന്ന് കഴിക്കും, അങ്ങനെ ശ്രദ്ധിക്കും, ഇങ്ങനെ ശ്രദ്ധിക്കും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയില്ല. സഹോദര, നീ എന്തെല്ലാം കാരണങ്ങൾ പ്രാവർത്തികമാക്കിയാലും അതിന്റെ ഫലം നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ നീ ഉദ്ദേശിക്കുന്ന ഫലം ഒരിക്കലും നടപ്പിലാവുകയില്ല. അഹ്സാബ് യുദ്ധം, സഹാബികൾ ഈ ചരിത്രം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളുടെ മേൽ ഭരമേൽപ്പിക്കാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ഈ പാഠം ഏറ്റവും പ്രകടമായി വ്യക്തമാകുന്ന ചരിത്രങ്ങളിൽ ഒന്നാണ് അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രം. അഹ്സാബ് യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? മക്കയിൽ നിന്ന് മുശ്രിക്കുകൾ 6000 വരുന്ന സൈന്യം മദീനയെ ലക്ഷ്യമാക്കി വന്നിരിക്കുകയാണ്. അവരോടൊപ്പം 4000 വരുന്ന ഖത്ഫാൻ ഗോത്രത്തിൽ നിന്നുള്ള ആളുകളും മുഴുവൻ 10,000 മദീനയെ ലക്ഷ്യമാക്കി അവർ പുറപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ പറഞ്ഞതിന്റെ പകുതി ആളുകൾ പോലും മദീനയിലില്ല, മുസ്ലിമീങ്ങളായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പരസ്പരം കൂടിയാലോചിച്ചു, എന്താണ് വഴി രക്ഷപ്പെടാനുള്ള മാർഗം? എന്താണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ആ ഇടക്ക് മുസ്ലിമായ വ്യക്തിയാണ്, പേർഷ്യക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ പേർഷ്യയിൽ ചെയ്യുന്ന ഒരു യുദ്ധരൂപമുണ്ട്. എന്താണത്? ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കിടങ്ങുകുഴിക്കാറുണ്ട്. അതുകൊണ്ട് നബിയെ നമുക്ക് കിടങ്ങുകുഴിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരുമിച്ച് കിടങ്ങുകുഴിക്കാൻ ഇറങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ വിശപ്പ് സഹിച്ചുകൊണ്ട് കടുത്ത തണുപ്പുള്ള രാത്രികളിൽ വരെ വിശ്രമിക്കാതെ കുഴിക്കുകയാണ്, കിടങ്ങുകുഴിക്കുകയാണ്. മദീനയിലെ ഒരു ചെറിയ ഭാഗം, അവിടെ കൂടെ മാത്രമേ മദീനയിലേക്ക് പ്രവേശിക്കാൻ മാർഗമുള്ളൂ. മറ്റു സ്ഥലങ്ങളിലെല്ലാം ഈന്തപ്പനകളും വീടുകളും ഒക്കെയാണ്. അവിടെ കൂടെ ഒരു സൈന്യത്തിന് കടന്നു വരാൻ പറ്റുകയില്ല. അങ്ങനെ ആ പ്രദേശത്ത് അവർ കിടങ്ങുകുഴിക്കുകയാണ്. സഹാബികളിൽ പലരും അവർ പറയുകയാണ്, വിശപ്പ് കാരണത്താൽ ഞങ്ങൾ വയറ്റിൽ കല്ല് കെട്ടി വെച്ചിട്ടാണ് കിടങ്ങുകുഴിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നൊരാൾ പരാതി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 2 കെട്ടിവെച്ചിട്ടുണ്ട്. വിശപ്പ് താങ്ങാൻ പറ്റാതെ വയറു ഒന്ന് അതിന്റെ തണുപ്പ്, കല്ലിന്റെ തണുപ്പ് അനുഭവിക്കുന്നതിന് വേണ്ടി റസൂലുള്ള വയറ്റിൽ കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളും അള്ളാഹുവിന്റെ റസൂലും ഒരുമിച്ച് കുഴിക്കുകയാണ്. അവർ പാട്ട് പാടുന്നുണ്ട്, അവർ കവിത പാടുന്നുണ്ട്, റസൂലുള്ള അവർക്ക് പാടിക്കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നൽ ആയിഷ ആയിഷൽ ആഖിറ, അല്ലാഹുവെ, ജീവിതമെന്നാൽ പരലോകത്തെ ജീവിതമാണ്. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അൻസാരികൾക്കും മുഹാജിറുകൾക്കും അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണം. അവർ പാടുകയാണ്. അങ്ങനെ അവർ കുഴി കുഴിക്കുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരും. ആ ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താണ്? പഴകിയ ഭക്ഷണമാണ് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവെക്കുന്നത്. അതിന്റെ എണ്ണ എടുത്ത് മൂക്കിലേക്ക് വെച്ചാൽ ഒരു ചീഞ്ഞ മണം മൂക്കിലേക്ക് അടിക്കുന്നു. അതാണ് ഞങ്ങൾ കഴിക്കുന്നത്, ഭക്ഷണമായി കഴിക്കുക. അങ്ങനെ അവർ കുഴിക്കുകയാണ്. ഞാൻ നബിയാണ്, ഇവർ സഹാബികളാണ്, അള്ളാഹു കാത്തുകൊള്ളുമെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ പോയിരിക്കുകയല്ല, പണിയെടുക്കുകയാണ്. ശരി, അങ്ങനെ കിടങ്ങുകുഴിച്ചു. മുന്നിലതാ വലിയ ഒരു സൈന്യം വന്നു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സജ്ജരായി നിൽക്കുകയാണ്. അപ്പോൾ മുശ്രിക്കുകൾ ഇടയിലൂടെ തന്ത്രപരമായി മദീനയിലേക്ക് 1-2 പ്രവേശിക്കുകയും യഹൂദന്മാരുടെ അടുക്കൽ ചെല്ലുകയും യഹൂദർ അവർ റസൂലുള്ളയുമായി കരാർ ലംഘിക്കുകയും ചെയ്തു. പുറത്ത് 10,000 വരുന്ന ശത്രുക്കൾ, അതോടൊപ്പം മദീനയിലെ യഹൂദന്മാർ അവർ ഉള്ളിൽ നിന്ന് വഞ്ചന നടത്തി, അവർ കരാർ ലംഘിച്ചു. ഉള്ളിലും ശത്രുക്കളാണ്, പുറത്തും ശത്രുക്കളാണ്. അതിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിന് ഇടയിലുണ്ടായിരുന്ന മുനാഫിക്കുകളും, കപട വിശ്വാസികൾ അന്നുണ്ട്, അവരതും നോക്കൂ. നിങ്ങൾ അവർ ചെയ്യേണ്ടത് അവർ ചെയ്തിട്ടുണ്ട്, കിടങ്ങുകുഴിച്ചിട്ടുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആ കിടങ്ങും കുഴിച്ച് അവിടെ വെറുതെ ഇരിക്കൽ അല്ലെങ്കിൽ കിടങ്ങിൽ മാത്രം ശ്രദ്ധിക്കുകയല്ല, മറിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്ദർഭത്തിലെ ഹദീസുകളിൽ കാണാം, അവിടുന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നിസ്കാരത്തിലേക്ക് പോവുകയാണ്, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, സഹാബികൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വരമേൽപ്പിക്കുകയാണ്. പ്രാർത്ഥനകളിലാണ് അവർ മുഴുകുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സംഭവം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്ന നാസ ഖദ് ജമഉ ലകും ഫഖശൗഹും. ജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവരോട് കുറച്ചാളുകൾ വന്നു പറഞ്ഞു, ഇന്ന നാസ ഖദ് ജമഉ ലകും, ഇതാ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, ഉള്ളിൽ മദീനയിൽ നിന്ന് യഹൂദന്മാർ നിങ്ങളെ ചതിച്ചിരിക്കുന്നു, മുന്നിൽ ഇതാ 10,000 വരുന്ന ശത്രുക്കളാണ്, നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ വഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ പേടിക്കണം, ഇനിയും നിങ്ങൾ ഈ പറയുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ നിങ്ങളെ അവർ തകർത്തു കളയും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫജാദഹും ഈമാന, ആ വാക്ക് കേട്ടപ്പോൾ അവരുടെ ഈമാൻ അങ്ങ് വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. ഇതാണ് തവക്കുൽ. ചെയ്യേണ്ട വഴികളെല്ലാം മുന്നിൽ ചെയ്തു വച്ചിട്ടുണ്ട്, എന്നിട്ട് പരീക്ഷണങ്ങൾ കഠിനമായാൽ, എന്നിട്ടും ആ വഴികൾ ഫലിക്കുന്നില്ല എന്ന് തോന്നിയാൽ, അതല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തിച്ചാലും എന്തെല്ലാം കാരണങ്ങൾ ചെയ്താലും അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നത് മറക്കാൻ പാടില്ല. സൂറത്തുൽ അഹ്സാബിൽ തന്നെ അള്ളാഹു അഹ്സാബിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ, ഖന്ദഖ് യുദ്ധത്തിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, وَإِذْ قَالَتْ طَائِفَةٌ مِّنْهُمْ يَا أَهْلَ يَثْرِبَ لَا مُقَامَ لَكُمْ فَارْجِعُوا. ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ, അവർ മുഅ്മിനീങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ അഹ്ല യസ്രിബ്, അല്ലയോ മദീനക്കാരെ, യസ്രിബുകാരെ, ഇവർ മുനാഫിക്കുകളാണ്. മുനാഫിക്കുകൾ അവർ മദീന എന്ന് പറയില്ല, അവർ യസ്രിബ് എന്നേ പറയുള്ളൂ. മദീന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മദീനത്തു റസൂലാണ്, റസൂലുള്ളാന്റെ മദീനാണ്, അത് പറയാൻ അവർക്ക് മടി. അതുകൊണ്ട് അവർ പറഞ്ഞു, യാ അഹ്ല യസ്രിബ്, യസ്രിബുകാരെ, മക്കാരെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ മദീനക്കാർ വേഗം രക്ഷപ്പെട്ടു, ലാ മുഖാമലക്കും, നിങ്ങൾക്കിനി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല, ഫർജിഉ, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചുപോയിക്കൊള്ളുക. വയസ്തഅദിനു ഫരീഖും മിൻഹും നബി, അവരുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് അനുമതി ചോദിക്കുകയാണ്. അവർ പറയുന്നു, വയഖൂലൂന ഇന്ന ബുയൂതന ഔറ, അവർ പറയുന്നു, ഇതാ ഞങ്ങളുടെ വീടുകൾ അവ ഞങ്ങൾക്കൊരു മറയായി നിന്നോളൂ, ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സന്ദർഭത്തിലും മുഅ്മിനീങ്ങളുടെ വാക്ക് എടുത്തു പറയുകയാണ്. അള്ളാഹു പറയുന്നു, വലമ്മാ റഅൽ മുഅ്മിനൂന അൽ അഹ്സാബ്, എന്നാൽ മുഅ്മിനീങ്ങൾ, അള്ളാഹുവിൽ വിശ്വസിച്ചവർ ഈ വൻ സൈന്യത്തെ മുൻപിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഹാദാ മാ വഅദന അല്ലാഹു വറസൂലു, ഇതാണ് അള്ളാഹുവും റസൂലും നമുക്ക് വാഗ്ദാനം നൽകിയത്. അള്ളാഹുവും റസൂലും വാഗ്ദാനം നൽകിയ പരീക്ഷണങ്ങൾ ഇതാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്നാൽ ഇതുപോലെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അത് ഇതാണ്, ഹാദാ മാ വഅദന അല്ലാഹു വറസൂലു, അള്ളാഹും റസൂലും നമുക്ക് വാഗ്ദാനം നൽകിയത് ഇതാണ്. ഈ മാർഗത്തിൽ മരിച്ചാൽ സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹും റസൂലും വാഗ്ദാനം നൽകിയത്. വസദഖ അല്ലാഹു വറസൂലു, അള്ളാഹും റസൂലും പറഞ്ഞത് സത്യമാണ്. വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമ, പരീക്ഷണത്തിന്റെ ആ കാഠിന്യം, ഈമാനും അള്ളാഹുവിനോടുള്ള കീഴ്വണക്കവും അവർക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ ഒരു കുറവും വരുത്തിയില്ല. ചില ആളുകൾ പരീക്ഷണങ്ങളുടെ, എന്താ ഇതിങ്ങനെ, ഇത് സത്യമാണെങ്കിൽ ഇങ്ങനെ പരീക്ഷണം ഉണ്ടാവാൻ പാടുണ്ടോ, അങ്ങനെ ചോദിക്കുന്നവരെ കാണാം. റസൂലുള്ളവർ അള്ളാഹു പറയുകയാണ്, സഹാബികൾ പരീക്ഷണം കടുത്തപ്പോൾ അവർ പറയാൻ, ഇതാണ് അള്ളാഹു റസൂലും വാഗ്ദാനം ചെയ്തത്, ഇതിനാണ് ഞങ്ങൾ കാത്തിരുന്നത് എന്നവർ പറയാൻ, അള്ളാഹുവിൽ അവർ തവക്കുൽ ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തെല്ലാം നീ പ്രവർത്തിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലാണ് കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണമുള്ളത്. ചെറിയ മകനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞില്ലേ, വലൗ ഇജ്തമഅത്തിൽ ഉമ്മത്തു അലാ അൻ യൻഫഊക واعلم ان الامه لو اجتمعت على ان ينفعوك بشيء لم ينفعوك بشيء الا قد كتبه الله لك يلا മനുഷ്യരും നിനക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയാലും അവർക്ക് നിനക്ക് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിലല്ലാതെ. ആ വിശ്വാസം നമുക്ക് വേണം എന്ത് കാരണങ്ങൾ സ്വീകരിക്കുമ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ കാലഘട്ടങ്ങളിൽ ഖുറാഫാത്ത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ച കാലഘട്ടത്തിൽ രോഗം വന്നാൽ ചികിത്സിക്കാതിരിക്കുക എന്നതായിരുന്നു മുസ്ലിമീങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇന്ന് നേരെ തിരിഞ്ഞുപോയിരിക്കുന്നു. രോഗം വന്നാൽ ചികിത്സ മാത്രമായി ആളുകൾക്ക് മാറിയിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ അവരിൽ പലരും മറക്കണം. ബുദ്ധിമുട്ടുകൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, കുട്ടികൾ ഇല്ലാതെയായി കഴിഞ്ഞ് രോഗം വന്നാൽ ബുദ്ധിമുട്ടുകൾ കാരണങ്ങളെല്ലാം ശരിയാക്കി എന്നിട്ട് ആളുകൾ ചോദിക്കും എന്തത് ശരിയാവത്ത്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തു, എന്തൊരു വിജയിക്കും അല്ലെ വിജയത്തിന്റെ മാർ, ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വിജയിക്കും ഉറപ്പാണ്. സെൽഫ് കോൺഫിഡൻസ് എന്നാണ് ആളുകൾ ഇന്നതിൽ പേരിടുന്നത്, ആത്മവിശ്വാസം. എന്തെല്ലാം നീ പ്രവർത്തിച്ചാലും അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സഹോദര ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് നീ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞ ആത്മവിശ്വാസം എന്നുള്ള പദം തന്നെ തിരുത്തേണ്ടതാണ്. അങ്ങനെ മുസ്ലിമിനൊരു ആത്മവിശ്വാസമല്ല, അവനാനിൽ വിശ്വസിക്കുന്നവനല്ല മുസ്ലിം. മുസ്ലിം അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. നമ്മൾ പറയുന്നത് എന്താണ്, എന്ന് വിളിച്ചാൽ, മസ്ജിദിൽ നിന്ന് വിളിച്ചാൽ, നിസ്കരിക്കാൻ വരൂ എന്ന് വിളിച്ചാൽ, ആ എനിക്കവിടെ എത്താൻ പറ്റുന്ന അറിയില്ല, എന്ത് ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ അനങ്ങാൻ എനിക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. എനിക്ക് നിസ്കരിക്കാൻ വരണമെങ്കിൽ, എനിക്ക് എന്തൊരു കാര്യം നന്മ ചെയ്യണമെങ്കിൽ, എന്തൊരു കാര്യത്തിൽ എനിക്ക് ചലിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. നോക്കൂ നിങ്ങൾ, അവരാരും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ക്ലാസ്സിൽ എപ്പോ അങ്ങനെയാണ് പേഴ്സണാലിറ്റി ക്ലാസ് എന്നിട്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സെൽഫ് കോൺഫിഡൻസ് എന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ ഒന്ന് സഹോദര മുസ്ലിമിനില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സെൽഫ് കോൺഫിഡൻസ് അല്ലാഹുവിലാണ്. അല്ലാഹുവാണ് അവന്റെ അവലംബം. എന്തെല്ലാം അവൻ പ്രവർത്തിച്ചാലും അല്ലാഹു ഉദ്ദേശിക്കാതെ അവന് ഒന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അതാണ് രണ്ടാമത്തെ പാഠം, ഈ വിഷയത്തിൽ പറയാവുന്ന രണ്ടാമത്തെ പാഠം. അല്ലാ യഅതമിദ അലൽ അസ്ബാബ്, അവൻ കാരണങ്ങളിൽ ഭരമേൽപ്പിക്കരുത്. വലാക്കിൻ അല മുസബ്ബിബിഹ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയിലാണ് അവൻ ഭരമേൽപ്പിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, അൻ യഅലമ അന്നൽ അസ്ബാബ മഹ്മ ഖവിയത് ഫഇന്നഹ മുർതബിതത്തുൻ ബിഖദാഇല്ലാഹ്. കാരണങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും, എത്രയെല്ലാം അവ ശക്തമായാലും, ഇതിലെ അറബി പദങ്ങളുടെ അർത്ഥം ആർക്കെങ്കിലും മനസ്സിലാവത്തിട്ടെങ്കിൽ ക്ലാസ് എയ്റ്റിനോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. മറ്റു ആളുകൾക്ക് വേണ്ടി ഞാനത് അധികം വാക്കർത്ഥം പറയുന്നില്ല. കാരണങ്ങൾ എത്ര ശക്തമായാലും അവയെല്ലാം അള്ളാഹുവിന്റെ ഖളാ ഖദറിന് കീഴിലാണ്. അള്ളാഹു വിധിച്ചതല്ലാതെ നടക്കൂല. നീ എത്ര പ്രവർത്തിച്ചാലും എന്തെല്ലാം ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല. ആ ഖളാ ഖദറിൽ നീ വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നീ ഒരിക്കലും ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുകയില്ല. നിനക്ക് കിട്ടാതെ പോയത് ഒന്നും നിനക്ക് കിട്ടാനുള്ളതായിരുന്നില്ല എന്നും, നിനക്ക് കിട്ടിയതെല്ലാം ഒരിക്കലും നിന്നെ ബാധിക്കാതിരിക്കില്ലായിരുന്നു എന്നും നീ മനസ്സിലാക്കുന്നത് വരെ നിന്റെ ഈമാൻ പരിപൂർണ്ണാവൂല. എന്താ മനസ്സിലാക്കേണ്ടത്? നിനക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടി, നിനക്കൊരു കുട്ടി ജനിച്ചു നീ ആയിരിക്കാം, ആ കുഞ്ഞു നിനക്ക് ജനിക്കുമായിരുന്നു, രോഗമുണ്ടാ കുട്ടിക്ക്, നിനക്ക് ആ കുഞ്ഞ് ജനിക്കുമായിരുന്നു, എന്തെല്ലാം നീ ചെയ്തിരുന്നെങ്കിലും അല്ലാഹു വിധിച്ചതാണത്, അത് നടക്കുക തന്നെ ചെയ്യുമായിരുന്നു അല്ലെ. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ, ഈ മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ, ആ മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ, അല്ലാഹു വിധിച്ചോ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. നിനക്ക് കിട്ടാതെ പോയത് നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടില്ല നീ ആയിരിക്കാം, അത് ഒരിക്കലും നിനക്ക് കിട്ടാനുള്ളതായിരുന്നില്ല. നീ എന്തെല്ലാം പ്രവർത്തിച്ചിരുന്നെങ്കിലും അത് നിനക്ക് കിട്ടില്ലായിരുന്നു. അല്ലാഹുവിന്റെ ഖളാഉം ഖദറും അതിന് കീഴിലാണ്. എന്തൊക്കെ കാരണങ്ങൾ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നീ ചെയ്താലും കാര്യങ്ങൾ സംഭവിക്കുക. അഹ്സാബ് യുദ്ധത്തിൽ തന്നെ അതിനും ഉദാഹരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ മുനാഫിക്കുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കുകൾ അവർ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, വയസ്തഅദീനു ഫരീഖു മിൻഹുമുൻ നബി, അവരിൽ ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് അനുമതി ചോദിക്കുന്നു. അവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, ഇദാ യഖൂലൂന ഇന്ന ബുയൂതന ഔറ, ഞങ്ങളുടെ വീടുകൾ അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങളെ സംരക്ഷിക്കും, അവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, ഇവിടെ ഇനി എന്തായാലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി നൽകുന്നു, വമാ ഹിയ ബിഔറ, എന്നാൽ അത് അവരെ രക്ഷിക്കുകയില്ല. ഇൻ യുരീദൂന ഇല്ലാ ഫിറാറ, അവർ ഓടി രക്ഷപ്പെടാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത. വീട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നത് കൊണ്ട് അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ആളുകൾ ദീൻ ഉപേക്ഷിച്ചു നോക്കാൻ, അങ്ങനെയെങ്കിലും ദുനിയാവ് നേടിപ്പിടിക്കാൻ വേണ്ടി നോക്കിക്കോളൂ നിങ്ങൾ. ദുനിയാവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ദീൻ ഉപേക്ഷിക്കുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിനെ കൊണ്ട് അവരെ പരീക്ഷിക്കും. കടുത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് വരും. പ്രത്യേകിച്ച് നമ്മളെ നാട്ടുകാർ സൂറത്തു ശബഅ വായിക്കേണ്ടവരാണ്. ശബഅ ഗോത്രത്തിന്റെ ചരിത്രം, അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയവരാണ് അവർ. അങ്ങനെ അനുഗ്രഹം വല്ലാതെ കൊടുത്തപ്പോൾ അവർക്ക് അഹങ്കാരം വർദ്ധിച്ചു. നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്നത് പോലെ മഴ പെയ്തു കഴിഞ്ഞാൽ മഴയെ പരിഹസിക്കാൻ തുടങ്ങും, വേനൽ വന്നാൽ വേനലെ പരിഹസിക്കാൻ തുടങ്ങും. അങ്ങനെ ശബഇന്റെ ആളുകൾ അവർ അള്ളാഹുവിനെ പരിഹസിച്ചു. അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഹദീസുകളിൽ, അസറുകളിൽ കാണാം, തഫ്സീറുകളിൽ കാണാം, അവരുടെ തോട്ടങ്ങളിൽ ആളുകൾ കൊട്ട പിടിച്ചിങ്ങനെ നടക്കുന്നതാണ്. ആ കൊട്ടയിൽ ഇങ്ങനെ പാകമായ പഴങ്ങൾ വീഴുമെന്നായിരുന്നു. ശബഅ ഗോത്രം അവർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തു എന്നാണ്. അവരുടെ തോട്ടങ്ങളിൽ സ്ത്രീകൾ ഒരു കൊട്ടയും തലയിൽ വെച്ച് ഇങ്ങനെ നടന്നു പോകും. ഒന്ന് അങ്ങോട്ട് നടക്കുകയും ഒന്ന് ഇങ്ങോട്ട് നടക്കുകയും ചെയ്താൽ അവരുടെ കൊട്ടയിൽ പാകമായ പഴങ്ങൾ വീണ് വേണ്ടത്ര കൊട്ട നിറഞ്ഞിട്ടുണ്ടാവും. പറിക്കേണ്ടത് പോലുമില്ലായിരുന്നു. രണ്ട് അരുവികൾ അവർക്ക് വേണ്ടി അള്ളാഹു ഒഴുക്കി കൊടുത്തു. അതോടൊപ്പം അവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യങ്ങൾ നൽകി. പക്ഷേ ശബഅ ഗോത്രം അതെല്ലാം നിഷേധിച്ചു തള്ളി. അവർ അള്ളാഹുവിന്റെ ദീനിനെ മാറ്റിവെച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ നാടിനെ തകർത്തു കളഞ്ഞു. അവർക്ക് വെള്ളം ലഭിച്ചിരുന്ന ഒരു, അവർ വെള്ളം തടഞ്ഞു നിർത്തിയിരുന്ന തടയണ പൊട്ടുകയും അവരുടെ നാട് മുഴുവൻ ആ തടയണ തകർന്നു വീണ് ആ നാട് മുഴുവൻ നശിക്കുകയും ചെയ്തു. ആ നാട്ടിൽ കുറച്ചു കാറ്റാടി മരങ്ങളും ഫലങ്ങളില്ലാത്ത ചില വൃക്ഷങ്ങളും മാത്രം അള്ളാഹു ബാക്കി വച്ചു, ഒന്നുമില്ല. അള്ളാഹു ആ നാടിനെ നശിപ്പിച്ചു കളഞ്ഞു. ദുനിയാവിന് വേണ്ടി നാം ദീനിനെ ഉപേക്ഷിച്ചാൽ അള്ളാഹു ദുനിയാവ് നമ്മെ പരീക്ഷിക്കും. എന്നാൽ ദീനിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ദീനും നൽകും, ദുനിയാവും നൽകും. അത് നമ്മൾ എല്ലാവരും മുസ്ലിമീങ്ങൾ പൊതുവെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഈ പറഞ്ഞ കാര്യം വ്യക്തമായി കാണാൻ സാധിക്കും. അവരങ്ങനെ തിരിച്ചുപോകാൻ വേണ്ടി റസൂലുള്ളാഹിനോട് അനുമതി ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നവർക്കൊക്കെ അനുമതി നൽകി, ഒരാളെയും പിടിച്ചു വെച്ചില്ല. ചോദിക്കുന്നവർക്കൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടിയായി പറഞ്ഞു, ഖുൽ ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി ഔൽ ഖത്ൽ, മരണത്തിൽ നിന്നോ അതല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്നോ നിങ്ങൾ ഓടി എത്ര രക്ഷപ്പെട്ടാലും അതൊന്നും നിങ്ങൾക്ക് ഉപകാരം ചെയ്യുകയില്ല. ഇതല്ല തുമത്തഊന ഇല്ലാ ഖലീല, കുറച്ച് കാലഘട്ടമല്ലാതെ എത്ര കാലമാണ് നിങ്ങൾ ജീവിക്കാനിരിക്കുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്നതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് നീ ശ്രമിക്കുന്നത്, എത്ര കാലം നീ ജീവിക്കും? 1000 കൊല്ലം നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എത്ര കൊല്ലം നീ ജീവിക്കും? വളരെ കുറച്ച് കാലഘട്ടമല്ലാതെ നിങ്ങൾക്ക് സുഖിക്കാൻ കഴിയുകയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖുൽ മൻ ദല്ലദി യഅസിമുകും മിനല്ലാഹി ഇൻ അറാദ ബികും സൂഅൻ ഔ അറാദ ബികും റഹ്മ, നിങ്ങൾക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ ആരുണ്ടോ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ? നിങ്ങൾക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു കാരുണ്യം ഉദ്ദേശിച്ചാൽ ആരുണ്ട് അത് തടഞ്ഞു വെക്കാൻ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും, അത് തടയാൻ ഒരാളുമില്ല. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ, അള്ളാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയെയോ ഒരു സഹായിയെയോ അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. സൂറത്തുൽ അഹ്സാബ് നമ്മൾ എടുത്ത് വായിക്കേണ്ട സൂറത്താണ്, തഫ്സീറോടുകൂടി വായിക്കേണ്ട സൂറത്താണ്. ആ ചരിത്രത്തിൽ വലിയ വലിയ പാഠങ്ങളുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, കാരണങ്ങൾ എത്ര നമ്മൾ സ്വീകരിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചതേ നടപ്പിലാവുള്ളൂ. അഹ്സാബ് യുദ്ധത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടങ്ങുകുഴിച്ചു അവരെ തടഞ്ഞു നിർത്തി. അവസാനം എങ്ങനെയാണ് അവർ പിന്തിരിഞ്ഞോടിയത്? അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാറ്റ് പറഞ്ഞയച്ചു, ആ കാറ്റ് അവരെ തകർത്തെറിഞ്ഞു. അവരുടെ കൂടാരങ്ങൾ പറന്നുപോയി, പാത്രങ്ങൾ തെറിച്ചുപോയി, മൃഗങ്ങൾ നിൽക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിവരം അറിയുന്നതിന് വേണ്ടി ഒരു ചാരണം പറഞ്ഞയച്ചു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാൻ, കടുത്ത തണുപ്പുള്ള ആ രാത്രിയിൽ മുശ്രിക്കുകളുടെ ടെന്റുകൾക്കിടയിലൂടെ ഞാൻ നടന്നു, പക്ഷേ ഞാൻ നടക്കുന്നത് ഒരാൾ ബാത്റൂമിലൂടെ നടക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ഒരു ചൂട്, ഞാൻ ഒരു തണുപ്പ് ഞാൻ അനുഭവിക്കുന്നില്ല, ഞാൻ കാറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് എനിക്കില്ല, ചുറ്റും ആളുകൾ ചിതറിയോടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ വളരെ സമാധാനത്തോടുകൂടി നടക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവനെ നടപ്പിലാക്കും. തീ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനാണ്? കത്തിച്ചു കളയാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീയിലേക്ക് ഇട്ടു. എന്താണ് സംഭവിച്ചത്? ആ തീ അദ്ദേഹത്തിന് കാരുണ്യമായി മാറി, അദ്ദേഹത്തിന് തണുപ്പായി മാറി, സമാധാനമായി മാറി. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ നടപ്പിലാകാത്ത ഒരു കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കാരണങ്ങൾ എത്ര സ്വീകരിച്ചാലും അള്ളാഹുവിന്റെ തീരുമാനം തന്നെയാണ് നടപ്പിലാവുക എന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ പാഠം, അന്നാസു ഫിത്തിഖാദിൽ അസ്ബാബി ത്വറഫാനി വവഫത്ത്, കാരണങ്ങൾ സ്വീകരിക്കുന്നതിൽ മനുഷ്യർ മൂന്ന് തട്ടിലാണ്, രണ്ടാളുകൾ ഓരോ വശങ്ങളിലും ഒരാൾ മധ്യമ നിലപാടിലും. ഒന്നാമത്തേത്, മൻ യുൻകിറുൽ അസ്ബാബ സാബിത കൽ ജബറിയതി വൽ അഷഅരിയ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ, കാരണം എന്ന് പറയുന്ന ഒരു കാര്യമില്ല, അള്ളാഹ് ഉദ്ദേശിച്ചത് അങ്ങനെ നടപ്പിലാവും, അതിന് കാരണം പ്രവർത്തിച്ചാലും വേണ്ടില്ല, പ്രവർത്തിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്ന് പറയുന്ന അൽ ജബറിയ, ജബറിയത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ മനുഷ്യർക്ക് യാതൊരു സ്വാതന്ത്ര്യവും നൽകിയിട്ടില്ല, അള്ളാഹ് തീരുമാനിച്ചനുസരിച്ച് മനുഷ്യരെ അവൻ നിർബന്ധിച്ച് പ്രവർത്തിപ്പിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾ അവരാണ് അൽ ജബറിയ. അവരുടെ അടുക്കൽ കാരണം എന്ന് പറഞ്ഞൊരു കാര്യമല്ല. അവന്റെ അടുക്കൽ വേണമെങ്കിൽ ഉപ്പ് തിന്നാൽ ഒരാൾക്ക് മധുരം കിട്ടും, പഞ്ചസാര തിന്നാൽ ചിലപ്പോൾ ഉപ്പും കിട്ടും. അതായത് ഈ പറഞ്ഞതൊക്കെ വെറുതെ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് മാത്രം, ഒന്നിനും ഒരു കാരണത്തിനും ഒരു അടിസ്ഥാനവുമില്ല. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കും. ദുനിയാവിൽ യാതൊരു കാരണവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തികച്ച വാലിമായി അതിക്രമിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അവർ പറയുന്നു അള്ളാഹു മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു, മനുഷ്യർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല, എന്നിട്ട് അവൻ പ്രവർത്തിപ്പിച്ചതിന്റെ പേരിൽ അവരെ അവൻ ശിക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഖളാ ഖദർ എന്നത് പിന്നീട് നമ്മൾ വിശദീകരിക്കുക, സന്ദർഭത്തിൽ ഈ കാര്യം നമ്മൾ കൂടുതലായി പറയും. അതുപോലെ തന്നെ ഇതേ വിശ്വാസമുള്ളവരാണ് അഷാരിയ, നമ്മുടെ നാട്ടിലുള്ള സുന്നികൾ, അവർ അഷാരി അഖീദ വിശ്വസിക്കുന്നവരാണ്. അവരുടെ അടുക്കൽ ഈ പറഞ്ഞ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ അവർ പറയുന്നത് കാണാം, വേണമെങ്കിൽ ഒരുത്തർ പഞ്ചസാര നിന്നായാലും അതിൽ ഉപ്പ് വരും എന്ന് അവർ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അവർ പല ജാതി പിളച്ച വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ മുസ്ലിയാക്കന്മാരും മറ്റും കുറെ അങ്ങോട്ട് കാടുകയറി സംസാരിച്ചാൽ ചിലപ്പോൾ പറയും. രണ്ടാമത്തെ വിഭാഗം, മൻ യുസ്ബിതുൽ അസ്ബാബ അല്ലതി ലം തസ്ബുത്, സ്ഥിരപ്പെടാത്ത കാരണങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, കസൂഫിയ വൽ ഖുബൂരിയ, സൂഫികളെയും കുബൂരികളെയും പോലെ. സൂഫികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അടുക്കൽ ചിലപ്പോൾ ഇല്ലാത്ത കാരണങ്ങൾ അവർ പറഞ്ഞു കളയും. ഒരു വലിയാണ് എന്ന് പറയുന്ന ആൾ അയാൾ വെള്ളത്തിൽ തുപ്പി, പിന്നെ അത് കുടിച്ചാൽ രോഗം മാറും. ഈ കാരണം ഖുർആനിലുമില്ല, ഹദീസിലുമില്ല, ദുനിയാവിൽ എവിടെ അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയാണ് എന്ന് പറയുന്ന ആൾ എന്തോ അർത്ഥമറിയാത്ത വാക്ക് പറഞ്ഞു എന്നിട്ടൊന്ന് ഊതിയാൽ രോഗം മാറി എന്ന് വിശ്വസിക്കുക, അതല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ പോയി വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുക, ഉറുക്ക് കെട്ടിയാൽ അതുകൊണ്ട് പ്രയാസങ്ങൾ തടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുക, വാഹനത്തിൽ പച്ച തുണി കെട്ടിയാൽ അതുകൊണ്ട് ആക്സിഡന്റ് സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുക. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ, അങ്ങനെയുള്ള ഒരു വിഭാഗവുമുണ്ട്. ഈ രണ്ട് വിഭാഗവും പിഴച്ച ആളുകളാണ്. മൂന്നാമത്തെ ആളുകൾ, മൻ യുസ്ബിതുൽ അസ്ബാബ സാബിത ശർഅൻ ഔ ഖദറാ, അള്ളാഹുവിന്റെ ദീനിലോ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവെ ജനങ്ങൾക്കിടയിൽ സ്ഥിരപ്പെട്ടതോ ആയ കാരണങ്ങൾ മാത്രം സ്വീകരിക്കുന്ന ആളുകൾ, വഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവരാണ് അഹ്ലു സുന്നത്തിന്റെ ആളുകൾ. അതാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദ. അത് പണ്ഡിതന്മാർ വിശദീകരിച്ച അനേകം കിതാബുകളുണ്ട്. അതുപോലെ തന്നെ ഖുർആനിലും ഹദീസിലും തന്നെ ഞാൻ ഈ പറഞ്ഞ തെളിവുകളിലും മറ്റുമൊക്കെ അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് മൂന്ന് പാഠങ്ങളാണ്. ഒന്ന്, കാരണങ്ങൾ സ്ഥിരപ്പെടാനുള്ള വഴികൾ രണ്ടാണ്. ഒന്നല്ലെങ്കിൽ ഖുർആൻ ഹദീസിലോ വരിക, അതല്ലെങ്കിൽ ജനങ്ങൾ അത് പൊതുവെ അംഗീകരിക്കുക. രണ്ടാമത്തെ പാഠം, മൂന്ന് കാര്യങ്ങൾ കാരണങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ കാര്യം തന്നെ, അള്ളാഹുവിന്റെ കിതാബിലോ റസൂലുള്ളയുടെ സുന്നത്തിലോ സ്ഥിരപ്പെട്ടതോ അതല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടതോ ആയ കാരണങ്ങൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, കാരണങ്ങൾ അവയിൽ ഒരാൾ ഭരമേൽപ്പിക്കരുത്, അള്ളാഹുവിനെയാണ് ഭരമേൽപ്പിക്കേണ്ടത്. മൂന്ന്, കാരണങ്ങളെല്ലാം പ്രവർത്തിച്ചാലും അവ അള്ളാഹുവിന്റെ ഖദറിന്റെ കീഴിലാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അതിന്റെ ഫലം ഉണ്ടാവുകയുള്ളൂ. മൂന്നാമത്തെ പാഠം, കാരണങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾ മൂന്ന് തട്ടിലാണ്. ഒരു വിഭാഗം അവർ ഇല്ലാത്ത കാരണങ്ങൾ പറയുന്നു, സൂഫികളെയും കുബൂരികളെയും പോലെ. മറ്റൊരു വിഭാഗം അവർ ഉള്ള കാരണങ്ങൾ നിഷേധിക്കുന്നു, ജബറികളെയും അഷാരികളെയും പോലെ. മറ്റൊരു വിഭാഗം അവർ ഉള്ള കാരണങ്ങൾ ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ടതോ അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പൊതുവെ അറിയപ്പെട്ടതോ ആയ കാരണങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ. ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് ജനങ്ങൾ. ആ മൂന്നാമത്തെ ആളുകൾ അഹ്ലു സുന്നത്തിൽപ്പെട്ട ആളുകളാണ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. വഹദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സ്വല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.